2021 March 9 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. തിരഞ്ഞെടുപ്പുകാലത്തെ വനിതാദിന ചിന്തകൾ. ഇത്തവണ കേരളം അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മൂർധന്യത്തിലാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 64 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ജനാധിപത്യം അതിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയി മറ്റൊരു രൂപം കൈവരിച്ചിരിക്കുന്നു. ആ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് പലവിധ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം മധ്യവയസ്സ് പിന്നിട്ടിരിക്കുന്ന വേളയിൽ ഉയരുന്ന ചോദ്യങ്ങൾ അത്ര ആശാവഹമല്ല. ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ആത്മാവായ കർഷകൻ തന്റെ നിലനിൽപ്പിന് തടസ്സമായി നിൽക്കുന്ന നിയമനിർമ്മാണങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾ രാജ്യദ്രോഹമായി ചിത്രീകരിക്കുന്ന ജനാധിപത്യ പരിസരം എങ്ങനെയാണ് ആശാവഹമായി തീരുക? അതൊരു ചോദ്യമായി നിലനിർത്തിക്കൊണ്ട് വനിതാ ദിനത്തിലേക്ക് വരാം. ഇത്തവണത്തെ വനിതാ ദിനത്തിലും സമീപ ദിവസങ്ങളിലും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ചർച്ച ചെയ്തത് വനിതകളുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശുഷ്കമായ വനിതാ പ്രാതിനിധ്യം വിമർശനപരമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് സമീപ ദിവസം ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റിയിലായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച കരട് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചത് 11 വനിതകൾ. 85 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോഴാണ് ഇത്. 2016 92 സീറ്റുകളിലേക്ക് മത്സരിച്ച CPM അക്കുറി പരിഗണിച്ചത് 12 വനിതകളെയായിരുന്നു. ആ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണത്തെ ശതമാനത്തോത് ഉയർന്നത് തന്നെയെങ്കിലും കാര്യങ്ങൾ ശുഭകരമല്ല. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം നേടിയ വനിതകളെ ചുറ്റിപ്പറ്റി ഉയർന്ന തർക്കങ്ങളാണ് മറ്റൊരു കൌതുകം. CPMൽ ചർച്ച ചെയ്യപ്പെട്ട വനിതാ സ്ഥാനാർത്ഥി പട്ടികയിൽപ്പെട്ട ചില പേരുകൾ ചൂടേറിയ ചർച്ചകൾക്ക് വിത്തുപാകി. പാലക്കാട് ജില്ലയിലെ പട്ടികജാതി സംവരണ മണ്ഡലമായ തരൂരിലേക്ക് സിറ്റിംഗ് MLA ആയ മന്ത്രി AK ബാലൻ ഒഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PK ജമീലയുടെ പേര് ഉയർന്നുവന്നതാണ് അതിലേറ്റവും പ്രധാനം. ഡോക്ടർ ജമീല, സതീദേവി, ലതിക സുഭാഷ്, ശോഭ സുരേന്ദ്രൻ, കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നായകരിലൊരാളും അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്നുയർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ എത്തിച്ചേർന്ന നേതാവുമായിരുന്ന PK കുഞ്ഞച്ചന്റെ മകളാണ് ഡോക്ടർ ജമീല. കുഞ്ഞച്ചൻ സാമ്പവ സമുദായത്തിൽ നിന്നുള്ളയാളാണ്. കമ്മ്യൂണിസ്റ്റ് കുടുംബ പാരമ്പര്യം, മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരിക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച പരിചയം എന്നിവ ജമീലയ്ക്ക് തുണയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ വരെയായി ഈ മേഖലയിൽ ശോഭിച്ച കറകളഞ്ഞ ഉദ്യോഗസ്ഥ വ്യക്തിത്വമാണ് അവരുടേതെന്നതും നിസ്തർക്കമാണ്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അതൊരു മുതൽക്കൂട്ടുമാകാം. സർക്കാർ ആരോഗ്യമേഖലയിലെ പ്രവർത്തനത്തിന്റെ ഔദ്യോഗിക പരിമിതി സജീവ രാഷ്ട്രീയ സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന് ഡോക്ടർ ജമീലയെ അകറ്റി നിർത്തിയിരുന്നു. എന്നാൽ ആ കാലയളവിൽ CPMന്റെ സംഘടനാ സംവിധാനത്തിനകത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ സജീവമായി പ്രവർത്തിച്ചു പോരുന്ന പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള അവരെ ബാലന്റെ പിൻഗാമിയായി ഉയർത്തിക്കൊണ്ടുവരാൻ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന് കഴിയേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ ഒരു സമരപ്രസ്ഥാനത്തിന് അതാകും കൂടുതൽ ഉചിതം. അതുകൊണ്ടാണ് ഡോക്ടർ ജമീലയുടെ സ്ഥാനാർത്ഥിത്വം പല നിലയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. അത് തിരിച്ചറിയപ്പെടുന്നതും ഒരു രാഷ്ട്രീയ സൌന്ദര്യമാണ്. CPMന്റെ വർഗ ബഹുജന പ്രസ്ഥാനമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PSതീദേവിയുടെ പേര് കൊയിലാണ്ടി മണ്ഡലത്തിലേക്ക് ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ പേരിലെ ജയസാധ്യത ചില കേന്ദ്രങ്ങൾ ചോദ്യം ചെയ്തു. ആ പേര് നീങ്ങി മറ്റൊരു പേര് ഉയർന്നുവന്നു. അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ ജനപ്രിയത തന്നെയല്ലേ? വടകരയിൽ നിന്ന് നേരത്തെ MP PSതീദേവി. അതുകൊണ്ടാണ് ജനപ്രിയതയുടെ അളവുകോലിൽ അവർ പിന്തള്ളപ്പെടുന്നതിലെ യുക്തി ചില കേന്ദ്രങ്ങളിൽ ചർച്ചയായത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന A.വിജയരാഘവന്റെ പത്നി കോളേജ് അധ്യാപിക പ്രൊഫസർ ബിന്ദു ഇരിങ്ങാലക്കുടയിലേക്ക് പരിഗണിക്കപ്പെട്ടതും ഇക്കൂട്ടത്തിൽ ചർച്ചയായെങ്കിലും വലിയ കോലാഹലങ്ങളിലേക്ക് നീങ്ങാതിരുന്നത് മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ടും കോളേജ് അധ്യാപക സംഘടനയിലും മറ്റുമുള്ള അവരുടെ പ്രവൃത്തി പരിചയം കൊണ്ടാകാം. തൃശൂരിൽ മുൻ മേയറായിരുന്നു ബിന്ദു. ലീഗിന്റെ മാറ്റം ചർച്ചയാകുമ്പോൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഇത്തവണ വനിതയെ പരിഗണിക്കുമെന്ന വാർത്തകൾ വലിയ ചർച്ചയാകുന്നത് ലീഗിന്റെ പരമ്പരാഗത രീതി തിരിച്ചറിയുന്നതിനാലാണ്. സ്ത്രീകളെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് പരിഗണിക്കണമെന്ന ചിന്താഗതിക്കാരല്ല യാഥാസ്ഥിതിക മുസ്ലിം സമുദായ നേതൃത്വം. പക്ഷേ ഒരു പരിഷ്കൃത സമൂഹത്തിൽ സ്വാധീനശക്തിയായി നിൽക്കുന്ന മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷിയെന്ന നിലയിൽ ലീഗ് നേതൃത്വം അതിൽ നിന്ന് കുതറിമാറി നടക്കേണ്ടവരാണ്. അതുണ്ടാകുന്നില്ല. ഇത്തവണ അതുണ്ടാകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കും. ലതികയുടെ വേദന. മലമ്പുഴയിൽ 2011 വി എസ് അച്യുതാനന്ദനെ നേരിടാൻ കോൺഗ്രസ് നിയോഗിച്ച വനിതയായിരുന്നു ലതിക സുഭാഷ്. അവരിന്ന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിനകത്ത് താമസക്കാരിയായ അവരുടെ വേദനയാണ് കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിലൂടെ പലരും കണ്ടത്. ഏറ്റുമാനൂരിൽ അവർ മത്സരിക്കാനായി മാനസികമായി തയ്യാറെടുത്ത് നിന്നിരുന്നു. സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കാട്ടിയ പിടിവാശിയിൽ ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് കൈവിട്ടു. ഫലത്തിൽ കൈവിട്ടത് ലതിക സുഭാഷിനെ തന്നെയായിരുന്നു. മറ്റേതെങ്കിലും മുതിർന്ന നേതാവിനായി കരുതിവച്ച മണ്ഡലം കോൺഗ്രസ് ഇങ്ങനെ വിട്ടുനൽകുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ലതികയുടെ വേദനയുടെ ആഴം നമുക്ക് തിരിച്ചറിയാനാവുക. ബിജെപിയിലേക്ക് നോക്കൂ. സംസ്ഥാന ബിജെപിയിലേക്ക് നോക്കൂ. ശോഭാ സുരേന്ദ്രനാണ് അവിടെ നിരന്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നത്. തിരുവനന്തപുരത്ത് ഉദ്യോഗാർത്ഥികളുടെ സമരപ്പന്തലിൽ അവർ ഐക്യദാർഢ്യമർപ്പിച്ച് സമരമിരുന്നപ്പോൾ ബിജെപിയുടെ മുഖ്യധാരാ നേതാക്കൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. ബിജെപിയിലെ ജനപ്രിയതയുടെ അളവുകോൽ പരിശോധിച്ചാൽ ശോഭ മുൻനിരയിലുള്ള നേതാവാണ്. പക്ഷേ പാർട്ടി ഭാരവാഹിത്വത്തിൽ അവർ തഴയപ്പെട്ടു. അതിലുള്ള അവരുടെ പരിഭവം ബധിരകർണങ്ങളിലാണ് പതിച്ചത്. നിവൃത്തിയില്ലാതെയാവണം ക്രമേണ പാർട്ടിവേദികളിൽ പിണക്കം മാറ്റിവെച്ച് അവർ വന്നു തുടങ്ങിയത്. അപ്പോഴും അവഗണനയുടെ കയ്പുനീരാണ് കുടിക്കേണ്ടി വന്നത്. ഇനി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അവർ പരിഗണിക്കപ്പെടുമോയെന്ന് ബിജെപിക്കാർ പലരും ഉറ്റുനോക്കുന്നു. വനിതകൾക്ക് കൈക്കുന്നു. രാഷ്ട്രീയ മുഖ്യധാരയിലും പലപ്പോഴും പുരുഷ മേധാവിത്വത്തിന്റെ ഇരകളാണ് സ്ത്രീകൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് മത്സരിച്ച കോൺഗ്രസ് പ്രതിനിധി രമ്യ ഹരിദാസിനെതിരെ ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗം വലിയ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുവരുത്തി. മലമ്പുഴയിൽ 2011 തനിക്കെതിരെ മത്സരിച്ച ലതിക സുഭാഷിനെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രയോഗവും ചില്ലറ കോളിളക്കമല്ല സൃഷ്ടിച്ചത്. കുളത്തൂപ്പുഴയിൽ കോവിഡ് രോഗിയായ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ വാർത്താലേഖകരുടെ ഒരു പ്രകോപന ചോദ്യത്തിന് ഡിവൈഎഫ്ഐക്കാർക്ക് മാത്രമേ പീഡിപ്പിക്കാവൂ എന്നുണ്ടോയെന്ന് ചോദിച്ചുപോയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പിടിച്ചത് പുലിവാലായിരുന്നു. ഇവരെല്ലാവരും പിന്നീട് സ്ത്രീത്വത്തെ മാനിക്കുന്നവരാണ് തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിച്ച് വിശദീകരണവുമായി എത്തുകയുണ്ടായി. ആ വിശേഷണം മറ്റുള്ളവർ നൽകേണ്ടതാണെന്ന് ഇവർ തിരിച്ചറിയാതെ പോകുന്നതാണ് ദുര്യോഗം. നിയമസഭയിലെ നാമമാത്ര പ്രാതിനിധ്യം. 1957 മുതൽ ഇങ്ങോട്ടുള്ള 14 കേരള നിയമസഭകളുടെയും ചരിത്രമെടുത്താൽ പാർശ്വവൽകൃത സമൂഹമാണ് ഇപ്പോഴും സ്ത്രീകളെന്ന പ്രതീതിയാണ് ഉണ്ടാവുക. 64 കൊല്ലത്തിനിടയിൽ കേരള നിയമസഭയിലെത്തപ്പെട്ട വനിതകൾ 88 പേർ മാത്രമാണ്. അതിൽ 57 പേർ സ്വാഭാവികമായും ഇടതുപക്ഷക്കാർ തന്നെ. ഇപ്പോൾ ഒഴിയാനിരിക്കുന്ന 14 നിയമസഭയിൽ 9 പേരാണ് വനിതകൾ. 8 പേരും ഇടതുപക്ഷത്ത്. ഒരാൾ മാത്രമാണ് UDFൽ. അതും 2019 ഉപതെരഞ്ഞെടുപ്പിൽ അരൂരിൽ നിന്ന് ജയിച്ചുവന്ന ഷാനിമോൾ ഉസ്മാൻ. 2016 മത്സര ചിത്രം നോക്കുക. UDFൽ നിന്ന് വനിതകളെ മത്സരിപ്പിച്ചത് കോൺഗ്രസ് മാത്രം. 9 വനിതകൾക്ക് അവർ സീറ്റ് നൽകി. ആരും വിജയിച്ചില്ല. LDF 17 വനിതകളെ പരിഗണിച്ചു. 12 പേരെ CPMഉം 4 പേരെ CPIയും ഒരാളെ ജനതാദൾ എസും. വിജയിച്ച 8 പേരിൽ 5 പേർ CPMന്റെയും 3 പേർ CPIയുടെയും പ്രതിനിധികൾ. വനിതാ ദിനത്തിന്റെ പ്രസക്തി. ന്യൂയോർക്കിൽ തുണിമില്ലുകളിൽ ജോലിയെടുത്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പളം, ദീർഘസമയ ജോലി എന്നിവയ്ക്കെതിരെയും മുതലാളിത്തത്തിനെതിരെ വോട്ട് ചെയ്യുക എന്ന അവകാശത്തിനായും ആദ്യമായി ശബ്ദമുയർത്തിയത് 1957 March 8 പിന്നീട് അത് ലോകമാകെ സമരാജ്ഞിയായി പടർന്നു. ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി വനിതാ വിഭാഗം അധ്യക്ഷയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ജർമ്മനിയുടെ നേതാവുമായി മാറിയ ക്ലാര സെഡ്കിനിന്റെ മുൻകൈയിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന് വിത്തുപാകി. ക്ലാരയുടേത് കൃത്യമായ തൊഴിലാളിപക്ഷ കാഴ്ചപ്പാടായിരുന്നു. ബൂർഷ ഫെമിനിസത്തെ അവർ എതിർത്തു. തൊഴിലെടുക്കുന്ന സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ബൂർഷ ഫെമിനിസത്തിൽ നിന്നുള്ള വിമോചനമാണെന്നവർ പ്രഖ്യാപിച്ചു. സ്ത്രീ വിമോചനം കേവലമായ ഒരു പ്രശ്നമല്ലെന്ന് ക്ലാര നിരീക്ഷിച്ചു. വർത്തമാനകാല സമൂഹത്തിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത വലിയ സാമൂഹ്യ സമസ്യയായി അവരതിനെ കണ്ടു. ആ സമസ്യ പരിഹരിക്കപ്പെടണമെങ്കിൽ സമ്പൂർണമായ സാമൂഹ്യ പരിഷ്കരണത്തിലൂടെയേ സാധിക്കൂ എന്നാണ് ക്ലാര വിലയിരുത്തിയത്. അത്തരമൊരു സാമൂഹ്യ പരിഷ്കരണം കേരളമുൾപ്പെടെ ഉപഭോഗ സംസ്കാരത്തെ വാരിപ്പുണരുന്ന സമൂഹത്തിൽ അത് എത്ര എളുപ്പം സാധ്യമാണെന്ന് കരുതുക വയ്യ. ആഗോളീകരണ ഉദാരീകരണ പ്രക്രിയയെ വാരിപ്പുണരുന്ന വർത്തമാനകാലത്ത് കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വികസന സങ്കല്പങ്ങൾ പോലും നവ ഉദാരീകരണ നയസമീപനത്തിന് അനുസൃതമായിക്കൊണ്ടിരിക്കുമ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രസക്തി പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്.